ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് ചില വാക്യങ്ങളെ വായിക്കാം. ഇരുപത്തിനാലാമത്തെ സങ്കീർത്തനം ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 7 മുതലുള്ള വചനങ്ങൾ നാം വായിക്കുമ്പോൾ അതൊരു വളരെ മനോഹരമായ ഒരു ഗാനം പോലെ, ഗാനപ്രതിഗാനം പോലെ പാടുന്ന ഒരു പാട്ട് പോലെ നമുക്കത് തോന്നും. 24 സങ്കീർത്തനം അതിൻ്റെ 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് ആ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ദൈവത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ലോർഡ് ഹി ഈസ് സ്ട്രോങ് ആൻഡ് മൈറ്റി എന്ന് സങ്കീർത്തനക്കാരൻ ആവർത്തിച്ച് പാടുകയാണ്. ഓൾ മൈറ്റി ഗോഡ്, കിങ് ഓഫ് ഗ്ലോറി, ഇതാണ് ആ വരികളിൽ ആവർത്തിച്ചു വരുന്നത്. സങ്കീർത്തനക്കാരൻ അത് പറഞ്ഞിട്ട് തൃപ്തിയാകാതെ വണ്ണം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്, മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അതുകൊണ്ട് പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, അവൻ ആരാണ്? ബലവാനും വീരനുമായ ഹോവ, യുദ്ധവീരനായ ഹോവ. വാതിലുകളെ, നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. പിന്നെയും ചോദിക്കുന്നു, മഹത്വത്തിന്റെ രാജാവ് ആ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഈ സങ്കീർത്തനം 23 സങ്കീർത്തനം പോലെ തന്നെ തൊട്ട് താഴെയുള്ള ഈ സങ്കീർത്തനവും 24 സങ്കീർത്തനവും ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് എന്ന് അതിന്റെ തലക്കുറിയായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദാവീദ് എഴുതിയ ഈ സങ്കീർത്തനം ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ തേജസ്സിനെയും ഇത്ര ആവർത്തിച്ച് വർണ്ണിക്കുകയും വിവരിക്കുകയും ചെയ്യുന്ന ഈ സങ്കീർത്തനം ഒരു വലിയൊരു ഘോഷയാത്ര, ഒരു വലിയൊരു ആ നിലയിലുള്ള ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് എങ്ങോട്ടോ പ്രവേശിക്കുന്നത് പോലെ നമുക്ക് തോന്നും ഈ വരികൾ വായിക്കുമ്പോൾ. ഇതാ, മഹത്വത്തിന്റെ രാജാവ് വരുന്നു, വാതിലുകൾ തങ്ങളുടെ തലകളെ ഉയർത്തട്ടെ, പണ്ടേയുള്ള കഥകൾ ഉയർന്നിരിക്കട്ടെ, മഹത്വത്തിന്റെ രാജാവ് സകല ശക്തിയോടും പ്രതാപത്തോടും കൂടെ പ്രവേശിക്കട്ടെ എന്ന് പറയുമ്പോൾ ഏതോ ഒരു വലിയ രാജാവിന്റെ ഒരു എഴുന്നള്ളത്ത് ഇങ്ങനെ കടന്നു വരികയാണ്. അത് എവിടേക്കോ പ്രവേശിക്കുന്ന ഒരു ആ ഒരു അനുഭൂതി നമ്മൾ ഈ വരികൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നും. വേദപണ്ഡിതന്മാര് പറയുന്നത് ഇത് ദാവീദ് ഈ നിലയിലുള്ള ഒരു ഘോഷയാത്ര നയിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആനിവേഴ്സറിയുടെ സമയത്ത്, അതിന്റെ ഒരു ഓർമ്മ പുതുക്കുന്ന സമയത്ത് രചിച്ച ഒരു സങ്കീർത്തനമാണ് ഇത് എന്നാണ്. അതായത് ഏതാണ് ദാവീദ് നയിച്ചുകൊണ്ട് വന്ന ആ ഒരു വലിയൊരു ഘോഷയാത്ര? 2 ചമുതലിന്റെ പുസ്തകം 6 അധ്യായത്തില് നാം ആ രംഗം കാണുന്നുണ്ട്. 2 ചമുതൽ 6 അധ്യായത്തില് ദാവീദ് പെട്ടകവുമായിട്ട് യെരുശലേമിലേക്ക് വരുന്ന ആ രംഗമാണ്, അതാണ് ഇതിന്റെ പശ്ചാത്തലം. ഒന്നുകിൽ ആ ഘോഷയാത്രയിൽ, അല്ലെങ്കിൽ അതിന്റെ ഓർമ്മ പുതുക്കുന്ന അതിന്റെ വാർഷിക ദിനത്തിൽ ദാവീദ് എഴുതിയതാണ് ഈ സങ്കീർത്തനം. അവിടെ 2 ചമുതൽ 6 അധ്യായത്തില് ദാവീദ് ദൈവത്തിന്റെ പെട്ടകവുമായിട്ട് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന ആ വലിയൊരു ചിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഏത് യെരുശലേം? അതുവരെ യെരുശലേം എന്ന് പറയുന്നത് സിയോൺ നഗരം, സിയോൺ കോട്ടയെന്ന് പറയുന്നത് യെബൂസ്യരുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ദാവീദ് ഇസ്രായേൽ ആ സാമ്രാജ്യത്തിന് പുതിയൊരു അടിത്തറ പാകി, കാര്യങ്ങളെ വളരെ ശക്തമായ ഒരു രാജാവ് എന്നുള്ള നിലയിൽ ഇസ്രായേലിലെ മറ്റ് ജാതികളുടെ എല്ലാം മുൻപിൽ ശക്തമായ ഒരു സാമ്രാജ്യമാക്കി തീർത്തതിന്റെ ഭാഗമായിട്ട് ആദ്യമായി ചെയ്തത് അതിനൊരു തലസ്ഥാനമുണ്ടാക്കുക എന്നുള്ളതായി. ഈ സിയോൺ കോട്ട പിടിച്ച് അതിനെ എരിച്ചിലേയും ആക്കി, അങ്ങനെ ആ തലസ്ഥാന നഗരിയെ ആ നിലയിൽ അലങ്കരിച്ചെല്ലാം കഴിഞ്ഞപ്പോ ദാവീദിന്റെ ഉള്ളത്തിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി. എന്താ? ദൈവത്തിന്റെ പെട്ടകം. ദൈവത്തിന്റെ പെട്ടകം വലിയ ആകാശത്തോടെ. ദൈവത്തിന്റെ പെട്ടകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ തന്നെയാണ് കാണിക്കുന്നത്. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ അവർ ചിലപ്പോൾ തോറ്റ് ദൈവസാന്നിധ്യത്തെ കുറിച്ച് ബോധ്യമില്ലാതിരുന്ന സമയത്ത് അവർ ഒന്നിച്ച് പറയുന്നു, ദൈവത്തിന്റെ പെട്ടകം ഇവിടെ കൊണ്ടുവരിക. ദൈവത്തിന്റെ പെട്ടകം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ പ്രതിനിധാനം ചെയ്യുന്നതായിട്ട് അവരെ വിശ്വസിച്ചിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം പെട്ടകത്തിലാണ് ഉണ്ടായിരുന്നത്. ആ നിലയിൽ ഇതാ ദാവീദ് ആ ദൈവത്തെ, വലിയവനായ ദൈവത്തെ, തന്റെ പ്രമോദമായ ഓ സകല മഹത്വത്തോടും കൂടെയുള്ള ആ ദൈവത്തെ താന് തലസ്ഥാനമാക്കി ആ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് 2 ചമുതൽ 6 അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ അതിന്റെ 2 വാക്യം നോക്കുക. ദൈവത്തെ ദൈവത്തിന്റെ പട്ടണത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? കെരൂബുകളുടെ മീതെ അധിവസിക്കുന്നവനായ സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ പട്ടണം നോക്കുക. കെരൂബുകളുടെ മീതെ അധിവസിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ എന്ന നാമത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആ വലിയ മജസ്റ്റി മുഴുവൻ, ആ പ്രതാപം മുഴുവൻ, ആ തേജസ്സും മഹത്വവും മുഴുവൻ ആ വരികളിലുണ്ട്. അങ്ങനെയുള്ള ദൈവത്തിന്റെ പെട്ടകം പ്രവേശിക്കുന്ന ആ രംഗമാണ് അവിടെ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ അവിടെ ആദ്യം പ്രവേശിച്ചപ്പോൾ, അവിടെ കൊണ്ടുവന്നപ്പോൾ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ഫെലിസ്റ്റീനിൽ നിന്ന് കടം കൊണ്ട ഒരു ആശയവും ആയിട്ട് ദൈവത്തിന്റെ പെട്ടകത്തെ ഒരു വണ്ടിയിൽ കയറ്റിയാണ് കൊണ്ടുവന്നത്. വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്നു. അങ്ങനെയല്ല ദൈവത്തിന്റെ പ്രമാണം അതിനെക്കുറിച്ച് പറയുന്നത്. പെട്ടകം കൊണ്ടുവരുന്നത് ലേവ്യര് തോളിൽ ചുമക്കുന്ന രീതിയിലാണ് ദൈവം അതിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, അതിന്റെ തൊട്ട് തലേ അധ്യായങ്ങളിലും ഒക്കെ കണ്ടിട്ടുള്ളത് പോലെ നേരത്തെ ഫെലിസ്റ്റീന് നേരത്തെ ദൈവത്തിന്റെ പെട്ടകം അയച്ചത് കാളവണ്ടിയിൽ കയറ്റിയാണ്. ഈ കാര്യങ്ങളൊക്കെ ദാവീദിന് അറിയാം. അതുകൊണ്ട് അവരിൽ നിന്ന് കടം കൊണ്ട ഒരു ആശയം എടുത്ത് ഓ ഈ ദൈവത്തിന്റെ പെട്ടകത്തെ എന്ത് ചെയ്തു? അവന് ബേലോ യഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദ് അതിനെ ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നു. കൊണ്ടുവരുന്ന വഴിക്ക് പെട്ടകം അതാ കാള വരണ്ടു. പെട്ടകം വീഴാൻ പോയി, ഉസ്സാ കൈ നീട്ടി, ഉസ്സാ ഛേദിക്കപ്പെട്ടു. ഈ ചരിത്രമെല്ലാം നമുക്കറിയാം. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. അതിന്റെ 9 വാക്യം ശ്രദ്ധിക്കുക. അന്ന് ദാവീദ് യഹോവയെ ഭയപ്പെട്ടു പോയി. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഉടനെ തന്നെ ആ പെട്ടകത്തെ യെരുശലേമിലേക്ക് കൊണ്ടുവരാനായിട്ട്, താന് അതിനായിട്ട് ഒരുക്കിയിരുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ ഭയം നിമിത്തം ഗിത്തിനായ ഒബേദ്ഏദോമിന്റെ വീട്ടിൽ ഇറക്കി വെച്ചിട്ട് ദാവീദ് നിരാശയോടെ കടന്നു വരുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ദൈവത്തോടുള്ള അവന്റെ ആ പാഷൻ, അവന്റെ ആഗ്രഹം അവനെ 3 മാത്രമേ മാറ്റി നിർത്തിയിരുന്നുള്ളൂ. അതിനുശേഷം 3 കഴിഞ്ഞപ്പോ ഒബേദ്ഏദോമിന്റെ വീട്ടിൽ നിന്ന് ആ പെട്ടകം വീണ്ടും ദൈവത്തിന്റെ നഗരമായ യെരുശലേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദാവീദ് പുറപ്പെടുന്ന രംഗമൊക്കെയാണ് അതിന്റെ താഴെ നമ്മൾ വായിക്കുന്നത്. ഇക്കുറി ദാവീദ് എന്ത് ചെയ്തു? ഇക്കുറി ദാവീദ് ദൈവവചനം പരിശോധിച്ചു. ദൈവത്തിന്റെ ന്യായ പ്രമാണം പരിശോധിച്ച് ദൈവത്തിന്റെ പെട്ടകം ലേവിയുടെ തോളിൽ ചുമന്ന് കൊണ്ടുവരുന്ന ആ രീതിയാണ് ദൈവം വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി ദാവീദ് എന്ത് ചെയ്യുന്നു? പെട്ടകത്തെ ആ തോളിലെ ചുമന്ന് അങ്ങനെ കൊണ്ടുവന്നിരുന്നു. ദാവീദ് താന് പഞ്ഞി നൂലങ്കി ധരിച്ച് അവന് പെട്ടകത്തിന് മുൻപാകെ നൃത്തം ചെയ്യുന്നതും മേഘള് അവസാനം അവനെ പരിഹസിച്ചതും ആ രംഗങ്ങളൊക്കെ നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഈ പെട്ടകം അതിന്റെ എല്ലാ മഹത്വത്തോടും കൂടെ ആ തലസ്ഥാന നഗരിയിലേക്ക് പ്രവേശിക്കുന്ന ആ രംഗമാണ് ഈ വരികളില് ദാവീദിന്റെ ഈ സങ്കീർത്തനത്തില് 24 സങ്കീർത്തനത്തില് നമ്മൾ കണ്ടത്. അവിടെ പറയുകയാണ്, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിക്കുകയും വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും സകല ഗാംഭീര്യത്തോടും പ്രതാപത്തോടും മജസ്റ്റിയോടും കൂടെ ദൈവത്തിന്റെ പെട്ടകം ദൈവത്തിന്റെ നഗരതിയിലേക്ക് എഴുന്നള്ളുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇത് പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിലയിലാണെങ്കിൽ അത് നമ്മൾക്ക് പുതിയ നിയമ ക്രിസ്ത്യാനികളായ നമ്മളെ സംബന്ധിച്ച് നാം ഏത് നിലയിലാണ് അതിനെ എടുക്കേണ്ടത്? നോക്കുക, ഈ സങ്കീർത്തനം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ്. അതിനെ വളരെ കൃത്യമായി 3 നമുക്ക് തിരിക്കാമെന്ന് തോന്നുന്നു. ദാവീദ് ആ ദൈവത്തിന്റെ പെട്ടകം ആയിട്ടുള്ള ആ ഘോഷയാത്രയുടെ സമയത്ത് ആ സങ്കീർത്തനം രചിച്ചപ്പോൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മയില് പിൽക്കാലത്ത് രചിച്ചപ്പോൾ, ആദ്യത്തെ 2 ഭൂമിയും അതിന്റെ പൂർണതയും ഭൂതനവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേലിൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേലിൽ അവൻ അതിനെ ഉറപ്പിച്ചു. ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മജസ്റ്റി ഇന്ന് ഈ കാണുന്ന ഈ ഭൂമിയില് ഈ സർവചരാചരങ്ങളെയും അടക്കി വാഴുന്ന സർവശക്തനായിട്ട്, സർവജ്ഞാനിയായിട്ട്, സർവാധിപതിയായിട്ട് വാഴുന്ന ദൈവത്തിന്റെ മഹത്വമാണ് സങ്കീർത്തനക്കാരൻ ഈ ഭൂമിയിൽ ഉടനീളം കാണുന്നത്. ഭൂമിയും അതിന്റെ പൂർണതയും ഓ അതിലെ നിവാസികളും എല്ലാം യഹോവയ്ക്കുള്ളതാണ്. നമുക്ക് യെശയ്യാവിന്റെ പുസ്തകത്തിലെ ഒരു സംഭവം നമുക്കറിയാമല്ലോ. അവിടെ യെശയ്യാവ് ഒരിക്കലും ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ദൈവത്തെ കുറിച്ചൊരു ദർശനം കണ്ടു കഴിഞ്ഞപ്പോ അവിടെ അവൻ കാണുകയാണ്, സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനക്കാരന് ഇവിടെ കണ്ണു തുറന്ന് ഈ ചുറ്റുമുള്ള ഭൂമിയെ നോക്കുക, എന്തെല്ലാം കാര്യങ്ങളാണ്, ഭൂമി, ഭൂതലം, സമുദ്രം, നദികള്, ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം കാണുമ്പോ, ഇന്നലെ കുഞ്ഞുങ്ങള് സമുദ്ര തീരത്ത് ഞങ്ങൾ നമ്മൾ സഭയായിട്ടാ പോയപ്പോ, സമുദ്രതീരത്ത് അവർ ചെന്നപ്പോ അവരെ അവിടുന്ന് കടലിന്റെ അടുത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വലിയ പ്രയാസമായിരുന്നു. എന്നുവെച്ചാ മുൻപില് എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാര്യമാണ് സമുദ്രം. ആ തിരകളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി വരിക, ആ അപാരതയെ അനന്തതയൊക്കെ നമ്മൾ നേർക്ക് നേരെ മുഖാമുഖമായിട്ട് കാണുന്നത് പോലെ, ഓ ഇറ്റേണിറ്റി എന്നൊക്കെ പറയുന്നതിന്റെയൊക്കെ വളരെ ചെറിയ നേർത്ത ഒരു രൂപമാണെങ്കിൽ പോലും നമ്മുടെ കണ്ണിന് മുമ്പിൽ അതിനെ കാണുമ്പോൾ ഇതിനെയെല്ലാം സൃഷ്ടിച്ച്, ഞാനൊരു സഹോദരനും കൂടെ അവിടെ മണൽപ്പരപ്പിൽ ഇരുന്ന് ഞങ്ങൾ പറയുകയായിരുന്നു, ദൈവം പറഞ്ഞിരിക്കുന്ന ഈ വലിയ സമുദ്രത്തെ അതിന് അതിരിട്ടേക്കുന്നത് മണലുകൊണ്ടാണ് അതിരിട്ടേക്ക്. എന്തെല്ലാം ദൈവീയ ജ്ഞാനം. ഈയിടെ നമ്മളുടെ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് നമ്മളൊരു സിവിൽ എഞ്ചിനീയറുമായിട്ട് സംസാരിച്ചപ്പോ വെള്ളം നമ്മുടെ ഈ ഹോളിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹവും പറഞ്ഞത്, അദ്ദേഹം ഒരു നമുക്ക് സജസ്റ്റ് ചെയ്ത ഒരു കാര്യം, ഇതിന് ചുറ്റുപാടും മണലിന്റെ മണലുകൊണ്ട് ഒരു കിടങ്ങ് കുഴിച്ച് അതിലെ മണല് നിരത്തി ഈ വരുന്ന വലിയ വെള്ളപ്രവാഹത്തെ മാറ്റിവിടാനായിട്ട് കഴിയും. നോക്കുക, ഈ സമുദ്രത്തെ മണലുകൊണ്ട് അതിരിട്ട ദൈവം, അതാണ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷം സിവിൽ എഞ്ചിനീയർമാരെ കണ്ടെത്തിയിരിക്കുന്ന കാര്യം. വലിയ വെള്ളം, ഈ വെള്ളത്തെ മണലുകൊണ്ട് അതിരിട്ട ദൈവം അങ്ങനെ വച്ചിരിക്കുമ്പോ ഭൂമിയും അതിന്റെ പൂർണ്ണതയും സമുദ്രവും നദികളും ഇതെല്ലാം കാണുമ്പോ സകല ഭൂമിയും ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ ഇത് കാണുമ്പോ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ പലരും ജീവിക്കുന്നത് ചില ഈ പാഴ്സലൊക്കെ ജീവിക്കുന്ന പോലെ, വലിയ പാഴ്സൽ ലോറികളിൽ പാഴ്സലൊക്കെ ഡൽഹിയിൽ നിന്ന് ഇങ്ങ് കോട്ടയം വരെ വരും. പക്ഷെ ഈ എത്രയോ ദൂരങ്ങൾ സഞ്ചരിച്ചായാണ് ഈ പാഴ്സല് ഇവിടെ എത്തിയത്. പക്ഷെ അത് വഴിയിലെ ഒരു കാഴ്ചയും കാണുന്നില്ല, അത് ഏതോ ഒരു ലോറിയുടെ അകത്തെങ്ങോ ഇരുന്ന് ഇത്രയും ദൂരം സഞ്ചരിച്ചതിന്റെ ഒരു പ്രയോജനമില്ലാതെ ഇവിടെ വന്ന് ഇറങ്ങുന്നെന്ന് പറയുന്നത് പോലെയാണ് പലരും ഈ ഭൂമിയിൽ താമസിക്കുന്നത്. പലരും ഈ ചുറ്റുപാടുമൊന്നും കാണുന്നില്ല, കണ്ണ് തുറന്ന് ഈ നക്ഷത്രങ്ങളെ നോക്കുന്നില്ല. രാത്രിയിലൊക്കെ അല്ലെങ്കിൽ ബസ്സിലൊക്കെ സഞ്ചരിക്കുമ്പോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ നിങ്ങളുടെ എന്താ സ്പർശിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ഗാംഭീര്യം, ഈ കാര്യങ്ങളുടെ എല്ലാം പിന്നിലുള്ള ആ ദൈവീകമായ ശക്തി, ഇതിന്റെ ഒരു നേരിയ ഒരു അനുകരണമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ടോ? അതോ കേവലം പാഴ്സല് പോലെ അങ്ങ് ജീവിച്ചു പോവുകയാണോ? ഓ, എനിക്കൊത്തിരി പ്രശ്നങ്ങളുണ്ട്, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങള്, എന്റെ ബാങ്ക് ബാലൻസ്, ഒത്തിരി അങ്ങ് മുഖം അങ്ങ് താഴേക്ക് താഴാണ്. അങ്ങനെ അങ്ങ് ഇരിക്കുക, ചുറ്റുപാടുകളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അതിന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ദാവീദ് ഒരു കലാകാരനായതുകൊണ്ട് കവിയായതുകൊണ്ടാണ് ഇങ്ങനെ പാടിയത് എന്ന് കരുതരുത്. നമ്മളും കണ്ണു തുറന്ന് ഈ ദൈവത്തിന്റെ സൃഷ്ടികളെ കണ്ടുപോയാൽ ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ മഹാത്മ്യത്തെ, ദൈവത്തിന്റെ ആ ഗാംഭീര്യത്തെയാണ് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യത്തെ രണ്ട് വചനങ്ങൾ ആ നിലയിൽ പറഞ്ഞിട്ട് ഇതാ പിന്നീട് സങ്കീർത്തനക്കാരൻ അതിന്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോ വേറൊരു രീതിയിലാണ് കാര്യങ്ങളെ പറയുന്നത്. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, ദൈവമേ നിന്റെ പർവ്വതത്തിൽ ആർ കയറും, നിന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വ്യാജത്തിന് മനസ്സുവെക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. നാം ഈ വരികൾ വായിക്കുമ്പോ ദാവീദ് അന്ന് ഓ വിശുദ്ധനായ ദൈവത്തെ ഭയപ്പെട്ടു പോയി എന്ന് നമ്മൾ വായിച്ചതുപോലെ, ഈ വരികളിലേക്ക് വരുമ്പോ ദാവീദ് തന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കാനായിട്ട് തനിക്ക് ഉള്ള എന്ത് യോഗ്യതയാ ഉള്ളത്, ഇതിനെക്കുറിച്ച് വിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ, ആ ചിന്തകൾ ദാവീദിന്റെ മനസ്സിലെ കടന്നു വരികയാണ്. നോക്കുക, കയ്യ്, ഓ ചുറ്റുപാടും ബാഹ്യമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ, ഹൃദയം, ആന്തരികമായ കാര്യങ്ങൾ, വ്യാജത്തിന് മനസ്സുവെക്കുക, ആന്തരികമായ കാര്യം, കള്ള സത്യം ചെയ്യാതിരിക്കുക, വാക്കുകളും പ്രവൃത്തികളും, അതിനപ്പുറത്ത് ഹൃദയവും മനസ്സും, ഇതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധമായി ഇരിക്കേണ്ടതിന്റെ ഒരു സാധ്യതയെക്കുറിച്ച്, അതിന്റെ ആവശ്യകതയെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ 3 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ പറയുക. 7 മുതൽ വീണ്ടും വീണ്ടും ഇതെല്ലാം ഈ പശ്ചാത്തലത്തിലെല്ലാം നിന്നുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പേ. ഇത് നമ്മൾ ഈ സങ്കീർത്തനത്തെ ഇങ്ങനെയെല്ലാം പഠിച്ചു കഴിയുമ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ പ്രസക്തി എന്താ? അന്ന് ദാവീദ് 100 വർഷങ്ങൾക്ക് മുമ്പ് ഓ ദൈവത്തിന്റെ പെട്ടകം എരിശിലേലിൽ കൊണ്ടുവന്നതിന്, അപ്പോഴിങ്ങനെ പാടിയതിന്, ഇതിനെന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രസക്തി? നമുക്കറിയാം പെട്ടകം അത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഓ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന്
അവിടുന്ന് സകല മഹത്വത്തോടും ഈ ചരിത്രത്തിൽ പ്രവേശിച്ച രംഗങ്ങൾ നമുക്കറിയാം. എപ്പോഴാണ് കർത്താവ് തന്റെ മുമ്പിൽ അടങ്ങിയ എല്ലാ കഥകളെയും തുറന്ന് ഗാംഭീര്യത്തോടെ മഹത്വത്തോടെ കാര്യങ്ങളെ ചെയ്തു തീർത്ത് ആ തേജസ്സോടെ കടന്നു വന്ന രംഗങ്ങളെ നമുക്കറിയാം. ഈ വരികൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ വിജയ ഘോഷയാത്ര നമ്മൾ ഓർത്തുപോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണ് കൂടുതൽ പ്രസക്തമായിട്ടുള്ളത്. കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്തു? കർത്താവായ യേശുക്രിസ്തു തന്റെ മുമ്പില് കൊട്ടിയടച്ച വാതിലുകളെല്ലാം തുറന്ന് ഓ ജയത്തോടെ ഗാംഭീര്യത്തോടെ ഇതിനെയെല്ലാം ജയിച്ച് മുന്നേറിയ രംഗം നമുക്കറിയാം. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം ആ കാര്യം വായിക്കുന്നുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ കർത്താവ് എന്ത് ചെയ്തു? അവൻ മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. വേറൊരു രംഗത്ത് കൊലോസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ നാം കാണുന്നത് അവന് സർവായുധം വെപ്പിച്ച് ഇവരെ എല്ലാം കൂത്തുകാഴ്ചയാക്കി മാറ്റി ഓ സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേന ഇതിനെയെല്ലാം ജയിച്ച് ജയത്തോടെ ജയധ്വനിയോടെ കർത്താവ് ഓ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗോന്നതങ്ങളിലേക്ക് പ്രവേശിച്ച ആ കാര്യത്തെ നമുക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ കാണാനായിട്ട് കഴിയും. കർത്താവിന്റെ ആ മഹത്വ പ്രവേശം. അതുപോലെ തന്നെ കർത്താവ് അവിടെ അങ്ങനെ പ്രവേശിക്കുന്ന ആ രംഗങ്ങള് പല വാക്യങ്ങളും നമുക്ക് കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നോക്കുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ദർശനം യോഹന്നാൻ ഉണ്ടായപ്പോ യോഹന്നാനോട് കർത്താവ് പറയുന്നത് അതിന്റെ 18-ാമത്തെ വാക്യം ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തെ ജയിച്ച് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഓ തന്റെ ശത്രുവിനെ തോൽപ്പിച്ച പിശാചിനെയും അവന്റെ സകല പദ്ധതികളെയും തോൽപ്പിച്ച് അവനെ സർവായുധം വർഗം വെപ്പിച്ച് തോൽപ്പിച്ച് ഓ ക്രൂശിന് ആ നിലയിൽ ജയം നേടി. ഇപ്പോഴെ കർത്താവ് എന്താ പറയുന്നത്? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലിന്റെ കൈവശമുണ്ട്. നോക്കുക, ഈ വാതിലെല്ലാം തുറന്ന് ആ വാതിൽ തുറന്ന് ഗാംഭീര്യത്തോടെ പ്രവേശിച്ചു എന്ന് മാത്രമല്ല, അതിന്റെ ആ വാതിലുകളുടെ താക്കോലും എന്റെ കയ്യിലുണ്ട് എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ചു, പിശാചിനെ തോൽപ്പിച്ചു, അവിടുന്ന് മഹത്വത്തിന്റെ രാജാവായിട്ട് ഇന്നും വാഴുന്നു. ഇത് പറയുമ്പോ നമ്മുടെ ഉള്ളിലൊരു ഹൃദയത്തിലൊരു ചലനമുണ്ടോ? അതോ ഇന്നും പിശാചിനെ പേടിച്ചാണോ പലരും ഇരിക്കുന്നത്? സാത്താൻ അവൻ എന്തെങ്കിലും ചെയ്യുമോ? അയൽപക്കാരെന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രിയമുള്ളവരെ, നമ്മള് അതിനൊക്കെ അപ്പുറത്ത് ഇതിനെയെല്ലാം ജയിച്ചുയർത്തെഴുന്നേറ്റ മഹത്വത്തിന്റെ രാജാവായ കർത്താവിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. കർത്താവ് ആ നിലയില് മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റവനാണ് അവൻ. അതിന്റെ താക്കോല് കൈവശമുള്ളവനാണ്. ഇന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പേടിപ്പിക്കുന്ന ഒരു കാര്യമാണോ? മരണം ഒരു പേടിപ്പിക്കുന്ന കാര്യമാണോ? പല സഹോദരന്മാരെ സംബന്ധിച്ചു അങ്ങനെ അല്ലാത്ത ദൂരത്തെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ, നമ്മുടെ സഹോദരന്മാരെ കൂടി വരുമ്പോൾ പലരും പാടുന്ന പാട്ടുകളൊക്കെ മറ്റു വല്ല സമൂഹങ്ങളിലാണെങ്കിൽ അവരൊക്കെ പേടിച്ചു പോകും. അതായത് മരണം വീട്ടിൽ പാടുന്ന പാട്ടുകളാണ് നമ്മുടെ പല സഹോദരന്മാരും വളരെ പ്രത്യാശയോടെ നമ്മളൊക്കെ കൂടി വരുമ്പോൾ പാടുന്നത്. മരണം ഇന്നൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യമല്ല. എന്തുകൊണ്ട്? മരണത്തെ ജയിച്ചവരെ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മരണാധികാരിയായ പിശാചിനെ കർത്താവ് തോൽപ്പിച്ചു. ഓ കർത്താവ് ആ തേജസ്സോടെയുള്ള കർത്താവിന്റെ ആ ഗാംഭീര്യത്തോടെയുള്ള കർത്താവിന്റെ മഹത്വത്തോടെയുള്ള ആ പ്രവേശം നമ്മുടെ ഹൃദയത്തില് ഒരു വെളിപ്പാടായിട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന കൊച്ചു മനുഷ്യരാണെങ്കിലും നമ്മൾ ഇതിനെയൊന്നും ഭയപ്പെടാത്തവരായിട്ട് ഇതിനെയൊക്കെ ജയിച്ചവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടൊക്കും ഈ വരികള് നമ്മളെ അതിലേക്ക് വിളിച്ചുണർത്തട്ടെ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഏത് മഹത്വത്തിന്റെ രാജാവ്? നമ്മുടെ സ്നേഹവാനായ കർത്താവ്. അവിടുന്ന് മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചവനാണ്. ആ കർത്താവിന്റെ ജയത്തില് നമുക്ക് നിൽക്കാം. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ മഹത്വപ്രവേശത്തിന് ഉദാഹരണമായിട്ട് ഈ വരികളെ നമ്മൾ നോക്കുമ്പോൾ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന വലിയൊരു സംഭവത്തിന്റെ നാന്ദിയായിട്ടും നമുക്കിതിനെ കാണാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. സമയത്തിന്റെ കുറവ് കൊണ്ട് ഇതൊന്നും വായിക്കുന്നില്ല. അവിടെ എന്താ കാണുന്നത്? ഭാവിയില് ഒരു എരിശിലയും പുതിയ എരിശിലയും ഇറങ്ങി വരുന്നു. അതിന്റെ വൻമതിൽ അതിന്റെ ഗോപുരം, അത് തീർത്തിരിക്കുന്ന മുത്തുകള്, ഇതിനെ കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിലെ കാണുന്നത്. അവിടെ ഇതാ, ഓ തന്റെ കാന്തയുമായിട്ട് കർത്താവ് പ്രവേശിക്കുന്ന വലിയൊരു ചിത്രം, വീണ്ടും ഒരു മഹത്വ പ്രവേശം ഭാവിയിലെ കർത്താവായ യേശു ക്രിസ്തുവിന് ഉണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ അതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളും ഈ വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം. ഒന്ന്, കർത്താവ് പിശാചിനെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, നമ്മൾ ആ ജയത്തിൽ നിൽക്കണം. രണ്ട്, ഭാവിയിലെ കർത്താവ് എന്ത് ചെയ്യും? ഓ തന്റെ കാന്തയുമായിട്ട് ആ പുതിയ യെരുശലേമിലേക്ക് പ്രവേശിച്ച് എന്നും വാഴുന്ന ഒരു വലിയൊരു, വീണ്ടും ഒരു വലിയൊരു മഹത്വ പ്രവേശം അവിടെ ഭാവിയിലുണ്ട്. അതിനായിട്ട് നീ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ വരികൾ വായിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ സ്പർശിക്കട്ടെ. ഇപ്പോ ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഒരു പക്ഷേ നമുക്ക് പറയാം, ഒന്ന് ഭൂതകാലത്തിൽ നടന്ന കർത്താവിന്റെ ആ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കാര്യവും മറ്റേത് ഭാവിയിൽ വരാൻ പോകുന്ന കാര്യവുമാണ് എന്ന് പറയാം. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മഹത്വത്തിന്റെ രാജാവിന് ഒരു പ്രസക്തിയുണ്ട്. എന്താ ഈ മഹത്വത്തിന്റെ രാജാവിനെ കുറിച്ച്? 24-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചത്, അവന്റെ മുമ്പില് പഴയ കടകളൊന്നും അടഞ്ഞിരിക്കുകയില്ല, അതൊന്നും തല ഉയർത്താതെ ഇരിക്കുകയില്ല, അതൊക്കെ ഉയർന്നിരിക്കും, അവിടുന്ന് ഗാംഭീര്യത്തോടെ പ്രവേശിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മുമ്പാകെ വാതിലുകൾ അടഞ്ഞതായിട്ട് തോന്നുമ്പോൾ ഈ മഹത്വത്തിന്റെ രാജാവിനെ നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കുക. അതിനൊരു വർത്തമാനകാല പ്രസക്തിയുണ്ട്. ഭൂതകാലത്തിൽ എന്നോ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതും, ഭാവിയിലെ കർത്താവ് ഓ പുതുമാനഭൂമിയിൽ താന് ഗാംഭീര്യത്തോടെ എഴുന്നള്ളുമെന്നുള്ളതിനും, അത് രണ്ടും അതിന്റെ അകത്തെ ഉൾക്കൊള്ളേണ്ട ആത്മീയ സത്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഇന്ന് ഞാനും നീയുമായിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ അടഞ്ഞു പോകുന്ന വാതിലുകൾ ആരെ നമ്മോടൊപ്പമുണ്ട്? മഹത്വത്തിന്റെ രാജാവായ കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഈ വാതിലുകൾക്കൊന്നും അടഞ്ഞിരിക്കാനായിട്ട് കഴിയില്ല, ഈ വാതിലുകൾക്കൊന്നും അവയുടെ തല കുനിക്കുവാനായിട്ട് കഴിയില്ല. കാര്യം ആരാണ് നമ്മോടൊപ്പം വരുന്നത്? മഹത്വത്തിന്റെ രാജാവ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരിക്കലെ ഒരു സഹോദരനെ പറഞ്ഞ ഒരു കഥ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കലെ ഒരാള് നടന്നു പോയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു പട്ടി അദ്ദേഹത്തിന് നേരെ കുരച്ച് അദ്ദേഹത്തെ പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ഇദ്ദേഹം ഈ നടന്നു വന്ന ആള് ഒരു വേട്ടക്കാരനായിരുന്നു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ആഫ്രിക്കയിലൊക്കെ പോയി പല മൃഗങ്ങളുമായിട്ട് ആ നിലയിൽ അടുപ്പമുള്ള ആളായിരുന്നു. അദ്ദേഹം ഒരു സിംഹക്കുട്ടിയെ സ്വന്തം വീട്ടിൽ വളർത്തുന്നുണ്ട്. അദ്ദേഹം പിറ്റേ ദിവസം നടക്കാൻ ഇറങ്ങിയപ്പോൾ ഒരു കാര്യം ചെയ്തു. താൻ ഒറ്റയ്ക്കല്ല പോയത്, തന്നോടൊപ്പം തന്റെ വലതുവശത്ത് താൻ പോറ്റി വളർത്തുന്ന തന്റെ സിംഹക്കുട്ടിയെ കൂടെ വലതുവശത്ത് നിർത്തിയിട്ട് അവർ ഒന്നിച്ച് നടക്കാനായിട്ട് പോയി. പതിവ് പോലെ ആ തിന്നപ്പട്ടികൾ കുരച്ചുകൊണ്ട് വരാനായിട്ട് തുടങ്ങി. അവര് ഇറങ്ങി വന്നപ്പോ ഇന്നലെ കണ്ട മനുഷ്യനോടൊപ്പം വേറൊരാളുണ്ട്. ആരാണ്? സിംഹം. അത് കണ്ടപ്പോൾ ഈ നായ്ക്കളെല്ലാം വാല് ഓ കാലിനിടയിൽ തിരികെ വന്ന വഴിക്ക് തിരിഞ്ഞോടി എന്ന് കുഞ്ഞുങ്ങളോട് ഒരിക്കലെ ഒരു ദേവദാസൻ പറഞ്ഞ കഥ ഞാൻ ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മോടൊപ്പം ഉള്ളവന് യഹൂദയുടെ സിംഹമായവനാണ്. പിശാച് അവനാ നായെ പോലെ നമുക്ക് നേരെ കുരച്ചുകൊണ്ട് വരുന്നു. പേടിക്കല്ലേ, നിന്റെയും എന്റെയും വലതുവശത്ത് ഓ മഹത്വത്തിന്റെ രാജാവായ യഹൂദയുടെ സിംഹമാണുള്ളത്. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പോക്കിൽ അടഞ്ഞ വാതിലുകൾ കാണുമ്പോ, പ്രവേശിക്കാൻ പ്രയാസമുള്ള ഓ കുനിഞ്ഞ വാതിലുകൾ കാണുമ്പോ, നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ കർത്താവ് മുത്താണ് നമ്മൾ പോകുന്നത്. വിശ്വാസത്താൽ കർത്താവിന്റെ കരം ഗ്രഹിക്കണം. വലതുവശത്ത് അവനെ കൂടെ കൊണ്ടുപോകണോ? ഓ നിന്നെ നോക്കി കുറച്ച് പേടിപ്പിച്ചിരുന്ന പിശാചുക്കളൊക്കെ അത് വന്ന വഴിക്ക് തിരിഞ്ഞോടുന്നത് കാണാനായിട്ട് കഴിയും. ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കർത്താവിന്റെ ഈ ഗാംഭീര്യത്തിന്, ഓ വലിയവനായ യുദ്ധവീരനായ യഹോവയ്ക്ക് ഒരു പ്രസക്തിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചവനാണെങ്കിൽ, മരണത്തിന്റെ വാതിലുകളെ തുറന്നവനാണെങ്കിൽ, മരണത്തിന്റെ അടഞ്ഞ വാതിൽ, ഓ മരണം എപ്പോഴും ഒരു വശത്തേക്കേ തുറക്കുകയുള്ളായിരുന്നു. ആ വാതിൽ ഏതാ? ആർക്കും കടന്നില്ല, ഉള്ളിലേക്ക് മാത്രം തുറക്കുന്ന വാതിലായിരുന്നു മരണത്തിന്റെ വാതിൽ. ഏത് മനുഷ്യനെയും അവന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ വാതിലിലൂടെ കടന്ന് അവൻ അകത്തില്ല, പക്ഷെ ഒരിക്കലും പുറത്തേക്ക് വരാൻ ഒക്കുകയില്ലായിരുന്നു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവിടുന്ന് ഈ മരണത്തിന്റെ വാതിൽ അകത്തോട്ട് കയറി അതിന്റെ അകത്ത് ചെന്നതിന് ശേഷം അത് അവിടുന്ന് പുറത്തേക്കും വന്നു. ഇതേവരെ മനുഷ്യരാശി മുഴുവൻ ഒരു വശത്തേക്ക് തുറക്കുന്ന മരണത്തിന്റെ വാതിലെ കണ്ടിട്ടുള്ളെങ്കിൽ ഈ വാതിലിനെ രണ്ടു വശത്തേക്കും തുറക്കുന്നവനാക്കി കർത്താവ് തീർത്തു. അതിന്റെ താക്കോലും കയ്യിലുള്ളവനായിട്ട് കർത്താവ് നിൽക്കുന്നു. ആ കർത്താവ് മരണത്തിന്റെ വാതിലുകളെ ആ നിലയിൽ തുറന്നെങ്കിൽ സഹോദര സഹോദരി കുഞ്ഞെ നിനക്ക് വേണ്ടി അവിടുന്ന് ഇന്ന് നിന്റെ മുമ്പിലുള്ള ഈ പ്രതിബന്ധങ്ങളെ മാറ്റിത്തരാതിരിക്കുമോ? നിന്റെ മുമ്പിലുള്ള ഈ അടഞ്ഞ വാതിലുകളെ കർത്താവ് തുറക്കാതിരിക്കുമോ? ഓ, നമ്മൾ പ്രാർത്ഥിച്ചപ്പോഴാരോ സഹോദരന്മാർ പറഞ്ഞതുപോലെ അവനെ കർത്താവിനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ, സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ അതോടുകൂടെ സകലവും തരാതിരിക്കുമോ? ഓ, മരണത്തെ പോലും തോൽപ്പിച്ചെങ്കിൽ, ആ വാതിലിനെ പോലും കർത്താവ് തുറന്നെങ്കിൽ, നിന്റെയും എന്റെയും മുമ്പിൽ അടഞ്ഞുകിടക്കുന്ന ഈ വാതിലുകളെ കർത്താവ് തുറക്കാതിരിക്കുമോ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മോടൊപ്പം നമ്മുടെ കർത്താവുണ്ട്. അവിടുന്ന് ആരാണ്? അവിടുത്തെ മഹത്വം നമ്മളൊന്ന് കാണട്ടെ. അവിടുത്തെ യുദ്ധവീരനായ യഹോവയാണ്, ദ മൈറ്റി ലോർഡ്. ആ കർത്താവ് മൊത്താണ് നമ്മള് നമ്മുടെ നിത്യ ജീവിതത്തിൽ നടക്കുന്നത്. ഓ, കർത്താവ് ഈ വാതിലുകളെ തുറന്നു തരും. അവിടുന്ന് കാര്യങ്ങളെ വ്യത്യാസമാക്കി തീർക്കും. കർത്താവ് അവിടുന്ന് തന്റെ ജീവിതകാലത്ത് ഈ ഭൂമിയിലായിരുന്നപ്പോ കർത്താവിന് നേരെ അടഞ്ഞ പല വാതിലുകളെ തുറന്ന എത്രയോ രംഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം 4:4 കർത്താവിന്റെ നേരെ അടഞ്ഞ ഒരു വാതിൽ നമ്മൾ കാണുന്നുണ്ട്. എന്താണത്? ശമര്യക്കാരിയുമായിട്ട് കർത്താവ് സംസാരിക്കുന്ന രംഗമാണ്. ആ ശമര്യക്കാരി ആദ്യം കർത്താവിനെ പരിചയപ്പെട്ട കർത്താവ് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോ നീ യഹൂദൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ ശമര്യരാണ്. ഞങ്ങൾ പണ്ട് മുതലേ ഞങ്ങളുടെ പിതാക്കന്മാർ ഇന്ന പർവ്വതത്തില് ആരാധിക്കുന്നവരാണ് എന്നെല്ലാം പറഞ്ഞ് ഓ യഹൂദനായ അവനെ, യേശുവിനെ ഒരു വംശീയമായ ഒരു ഒരു ആ നിലയിലുള്ള വംശപരമായ ഒരു വാതിലിന് പുറത്ത് നിർത്തുന്ന ഒരുവളായിട്ട് നമുക്ക് ശമര്യക്കാരിയെ കാണാം. എന്ന് വെച്ചാൽ നീ ഞങ്ങളുടെ ജാതിക്കാരനല്ല, നിന്റെ മുമ്പാകെ നിനക്ക് തുറന്നു തരാൻ എനിക്ക് ആ നിലയില് മനസ്സില്ല എന്നുള്ള നിലയിൽ കർത്താവിനെ ആ വാതിലിന് പുറകില് നീ ഒരു യഹൂദനാണ്, ഞങ്ങൾ ശമര്യക്കാരാണ് എന്ന് പറഞ്ഞ്. ഓ, ഇന്നത്തെ കാലഘട്ടം വംശീയ വിദ്വേഷങ്ങളുടെ കാലഘട്ടമാണ്. എവിടെ നമ്മൾ നോക്കിയാലും ഞങ്ങൾ നിങ്ങൾ എന്നുള്ള വേർതിരിവുകൾ, അതെല്ലാം ഒരേ തരത്തിൽ പറഞ്ഞാൽ നമുക്ക് മുമ്പിൽ അടയ്ക്കപ്പെട്ട വാതിലുകളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ബൈബിളിലെ കഥകളും പാട്ടുകളും പഠിപ്പിക്കാൻ വേണ്ടി VBS-നായിട്ട് അവരെ ക്ഷണിക്കാനായിട്ട് നമ്മളെല്ലാം ഈ രണ്ടുപേരടങ്ങുന്ന സംഘങ്ങളായിട്ട് വീടുകളിൽ കയറി ഇറങ്ങുകയും സുവിശേഷ പ്രതികൾ കൊടുക്കുകയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തല്ലോ. ചില വീടുകളിൽ ചെല്ലുമ്പോ പെട്ടെന്ന് ഒരു നമ്മുടെ മുമ്പിൽ ഒരു മൂടുപടം വീണത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു കഥ കടഞ്ഞതുപോലെ, നിങ്ങൾ ആരാ? ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ പലതിനെ കുറിച്ചുള്ള മുൻവിധികൾ നമ്മുടെ മുന്നോട്ടുള്ള പോക്കില് ഒരു കഥക പോലെ അടഞ്ഞെന്നിരിക്കുക. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? ഈ ശമര്യക്കാരിയുടെ ആ നിലയിലുള്ള നീ യഹൂദൻ എന്ന് പറഞ്ഞ് കർത്താവിനെ ആ വാതിലിന് പുറത്ത് നിർത്തുന്ന ആ മനോഭാവത്തെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവളുമായിട്ട് സംസാരിച്ച് ഇതാ ആ വാതിൽ തുറക്കുന്നു. അവളുടെ ശരിയായ പ്രശ്നത്തില് കർത്താവ് വിരൽ ചൂണ്ടുന്നു. അവളെ തീർത്തും വ്യത്യസ്തയാക്കി തീർക്കുന്നു. ശബരിക്കാരിയോട് ആ നിലയിലാണ് കർത്താവ് ഇടപെടുന്നത്. വേറെ കർത്താവ് അവളുമായിട്ട് ഇടപെട്ടപ്പോ അവള് കള്ളം കൊണ്ട്, അവള് സത്യസന്ധമല്ലാത്ത ചില പ്രസ്താവനകൾ കൊണ്ട് കർത്താവിന്റെ മുന്നോട്ടുള്ള പ്രവേശനത്തെ, അതായത് അവളുടെ ജീവിതത്തിലേക്കുള്ള കർത്താവിന്റെ കടന്നുവരവിനെ അവൾ അടയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണും. കർത്താവ് അവളോട് ചില ചോദ്യം ചോദിച്ചു. അവൾ സത്യസന്ധമായിട്ടല്ല പറഞ്ഞത്. ഓ, സത്യത്തിന്റെ സത്യതൽപരരായവരെല്ലാം എന്റെ വാക്കുകൾ കേൾക്കുന്നു എന്ന് പറഞ്ഞ സത്യവാനായ കർത്താവിന് മുമ്പാകെ കള്ളം കൊണ്ട്, അസത്യം കൊണ്ട് ഒരു വാതിലടച്ച് രക്ഷപ്പെടാനാണ് ശമര്യക്കാരി തുനിഞ്ഞത്. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? ആ വാതിലും തള്ളി തുറന്ന് ഒടുവിൽ അവളുടെ പ്രശ്നത്തെ ചെന്ന് തൊടുന്നു. അവളെ തീർത്ത് വ്യത്യസ്തയാക്കി തീർക്കുന്നു. ആ ഗ്രാമം തന്നെ വ്യത്യാസമായി തീരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുമ്പില് ഇങ്ങനെ ഈ നിലയിലുള്ള വാതിലുകൾ അടയുകയാണെന്നിരിക്കട്ടെ. നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ കുഞ്ഞുങ്ങളെ വിളിക്കാൻ പോകുമ്പോ, നമ്മുടെ ചർച്ചിലേക്ക് ആളുകളെ വിളിക്കുമ്പോൾ, പല കാര്യങ്ങൾക്കായിട്ട് നമ്മൾ മുതിരുമ്പോ പലതരത്തിലുള്ള വാതിലുകൾ അടഞ്ഞാൽ കർത്താവിനോട് പറയുക, കർത്താവ് ഈ നിലയിലുള്ള വാതിലുകളെ തുറന്ന് 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 അവരുടെ ശരിക്കുള്ള പ്രശ്നത്തെ ചെന്ന് തൊട്ടവനാണ് കർത്താവ്. ഇന്നും അതിനെ കഴിവുള്ളവനാണ്. ഞാൻ വളരെ വേഗത്തിൽ പോട്ടെ, മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ കർത്താവിന്റെ മുമ്പാകെ വേറൊരു വാതിൽ അടയ്ക്കാനായിട്ട് പിശാച് ശ്രമിച്ച രണ്ട് രംഗങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 4:5 മർക്കോസിന്റെ സുവിശേഷം 4 ഒടുവിലേക്ക് വരുമ്പോ കർത്താവ് അക്കരയ്ക്ക് പോവുക, ഗദരദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു പടകിൽ കയറി അങ്ങനെ ഗദരദേശത്തേക്ക് പോവുകയാണ്. പക്ഷേ ആ പോക്കിന് എന്ത് സംഭവിച്ചു? കർത്താവ് ഈ തടാകം കടന്ന് അക്കരെ ചെന്നാൽ അവിടെ ഒരു പൂതഗ്രസ്തൻ സൗഖ്യമാകുമെന്നും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമെന്നും അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണത്? പിശാചാണ്, സാത്താനാണ്. അവൻ എന്ത് ചെയ്തു? ഓ ദൈവപുത്രനായ യേശു ക്രിസ്തു ആ ഗദരദേശത്ത് എത്തിച്ചേരാതിരിക്കാൻ വേണ്ടി, യേശുവിനെ ആ ഗദരദേശത്തേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവനിതാ കാറ്റും കോളും ഉണ്ടാക്കി ഈ തോണി മറിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 4:35 വാക്യങ്ങളും 5 നിങ്ങളെ ചേർന്ന് വായിച്ചാൽ, വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ നമുക്ക് അതിനെ ഒരു പുതിയ വെളിച്ചത്തിൽ കാണാനായിട്ട് കഴിയും. ഈ രണ്ട് കാര്യങ്ങളെ ചേർത്ത് നോക്കുമ്പോ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ആ തടാകത്തിൽ ഒരു കാറ്റും കോളും ഉണ്ടായി ഓ കർത്താവിന്റെ ആ ഗദരദേശത്തേക്കുള്ള ആ പ്രയാണത്തെ തിരിച്ചുവിടാനായിട്ട് ആരോ ശ്രമിക്കുന്നത് പോലെ നമുക്ക് തോന്നും. നോക്കുക, അത് കർത്താവിന്റെ മുമ്പിൽ ഒരു വാതിലടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. പിശാച് ഒരു വാതിലടയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തന് വിടുതലുണ്ടാകരുത്, അവിടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടരുത്, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താനായിട്ട് പിശാച് കാറ്റും കോളും ആ തടാകത്തിലുണ്ടാക്കി, ആ സമുദ്രത്തിലുണ്ടാക്കി, ആ കടലിലുണ്ടാക്കി, ഗലീല കടലിലുണ്ടാക്കി. പക്ഷേ എന്ത് സംഭവിച്ചു? വിജയം ആരുടെ ഭാഗത്തായിരുന്നു? കർത്താവായ യേശുക്രിസ്തു എഴുന്നേറ്റ് ആ കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. കടലിനോട് അവിടുന്ന് കൽപ്പിച്ചു, കാറ്റിനെ ശാസിച്ചു, കടലിനോട് കൽപ്പിച്ചു, അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. അവരക്കരനാട്ടിലെത്തി ആ ഗദരദേശത്തെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കി, ദൈവനാമം മഹത്വപ്പെടുത്തു. അവിടെ നിന്ന് പിന്നീട് ആ നാട്ടുകാരുടെ അഭ്യർത്ഥന മാനിച്ച് കർത്താവ് അവിടെ നിന്ന് തൽക്കാലത്തേക്ക് പോയെങ്കിലും പിന്നീട് വീണ്ടും ഒരിക്കൽ ഗദരദേശത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ശ്രുതി, അവിടുത്തെ കുറിച്ചുള്ള യേശുവിനെ കുറിച്ചുള്ള ശ്രുതി കേട്ട് ധാരാളം രോഗികളെയും കൊണ്ട് ആളുകൾ വന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. നോക്കുക, ഗദരദേശത്ത് ദൈവത്തിന്റെ ഒരു വലിയ പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിക്കായിട്ട് ദൈവപുത്രനായ യേശുക്രിസ്തു ഇറങ്ങി പുറപ്പെട്ടപ്പോ കർത്താവിനെ തടയാനായിട്ട് പിശാച് പല വിധത്തിൽ ശ്രമിച്ചു. പക്ഷേ ആ ശ്രമം വിജയിച്ചില്ല. ഞാന് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. ഞാൻ എന്താണ് ഇന്ന് രാവിലെ പറയാനായിട്ട് ആഗ്രഹിച്ചത്? പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് മഹത്വത്തിന്റെ രാജാവാണ്. മഹത്വത്തിന്റെ രാജാവ്, സർവശക്തനാണവൻ, യുദ്ധവീരനാണവൻ. അവൻ വലിയ ഗാംഭീര്യത്തോടെയാണ് പ്രവേശിക്കുന്നത്. അത് കഴിഞ്ഞ കാലഘട്ടത്തിൽ മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ മാത്രമല്ല, വരും കാലഘട്ടത്തിൽ പുതുവാന ഭൂമിയില് അല്ലെങ്കിൽ പുതിയ എരുസലേമിലെ കർത്താവ് പ്രവേശിക്കുന്ന ആ രംഗത്ത് മാത്രമല്ല, ഇന്നും അവിടുന്ന് അടഞ്ഞ വാതിലുകളെ തുറക്കുന്നവനാണ്. കർത്താവിന്റെ മുമ്പിൽ വാതിലുകളൊന്നും അടഞ്ഞു നിൽക്കുകയില്ല. ഓ, വാതിലുകളൊന്നും തലകുനിച്ച് നിൽക്കുകയില്ല. അവ തല ഉയർത്തി തന്നെ നിൽക്കും. വാതിലുകൾ മലർക്ക തുറക്കും, കർത്താവ് അതിലേക്ക് പ്രവേശിക്കും. ഈ കർത്താവിനെ എന്റെയും നിന്റെയും സഖിയാക്കി നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ, സഹോദര സഹോദരി, നിന്റെയും എന്റെയും മുമ്പില് വാതിലുകൾ അടഞ്ഞു നിൽക്കുകയില്ല, അടഞ്ഞു നിൽക്കുകയില്ല. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തെറ്റിദ്ധാരണകളുടെ വാതിലുകൾ നമ്മുടെ കുടുംബജീവിതത്തിൽ അടഞ്ഞു നിൽക്കുന്നുണ്ടോ? നമുക്ക് മുന്നോട്ട് പോകാനൊക്കാതെ വണ്ണം ജീവിത പങ്കാളി അല്ലെങ്കിൽ ജീവിതത്തില് കുടുംബജീവിതത്തില് പല വിധത്തിലുള്ള തെറ്റിദ്ധാരണകൾ, അമ്മാവിയമ്മയും മരുമകളും തമ്മിലുള്ള ബന്ധം, ഓ കൂട്ടുകുടുംബത്തിൽ ഒന്നിച്ച് ജീവിക്കുമ്പോ പല പ്രയാസങ്ങള്, സഹോദരി, നിന്റെ മുമ്പില് ഒരു അടഞ്ഞ വാതിലായിട്ട് നിൽക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നീ എന്ന് പറയണം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന് മുൻപാകെ ഈ അടഞ്ഞ വാതിലിന് അടഞ്ഞു നിൽക്കാൻ കഴിയുകയില്ല. ഈ തലകുനിഞ്ഞിരിക്കുന്ന വാതിലിന് തലകുനിച്ച് നിൽക്കാൻ കഴിയുകയില്ല. അത് തല ഉയർത്തി നിൽക്കും. മഹത്വത്തോടെ ഗാംഭീര്യത്തോടെ കർത്താവ് അതിലേക്ക് പ്രവേശിക്കും. നിന്റെ ജീവിതത്തിൽ ഓ ഒരു ദുസ്വഭാവം അല്ലെങ്കിൽ വിട്ടുപിരിയാനൊക്കാത്ത ഒരു കാര്യം ഒരു അടഞ്ഞ വാതിലായിട്ട് നിന്റെ ആത്മീയ പുരോഗതിയെ തടസ്സപ്പെടുത്തി നിൽക്കുന്നുണ്ടോ? വിശ്വാസത്തോടെ പറയുക, വിശ്വാസത്തോടെ പറയുക. ഓ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവി. പിശാച് നിന്റെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്നാണോ സഹോദര നീ ഭാരപ്പെടുന്നത്? ഓ ഗാംഭീര്യവാനായ കർത്താവിനെ നിന്റെ ഹൃദയദൃഷ്ടി തുറന്ന് നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ കർത്താവ് വരുമ്പോ ഓ കർത്താവിന്റെ മുമ്പാകെ പിശാചിന് ഒരു വാതിലും അടയ്ക്കാൻ കഴിയുകയില്ല. നാം അത് കണ്ടു. ഗലീല കടലില് കൃത്രിമമായിട്ടൊരു കാറ്റും കോളും ഉണ്ടാക്കി കർത്താവിന്റെ പ്രവൃത്തിയെ തടയാൻ പിശാചി ശ്രമിച്ചു, പക്ഷെ അവൻ പരാജയപ്പെട്ടു പോയി. ഓ ശബരിയക്കാരിയായ സ്ത്രീ അവന്റെ മുൻപാകെ നീ യഹൂദൻ എന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടയ്ക്കാൻ ശ്രമിച്ചു. അവനോട് സത്യവാനായ അവനോട് കള്ളം കൊണ്ട് വാതിലുകൾ കൊട്ടിയടയ്ക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ അതൊന്നും വിജയിച്ചില്ല. ഇന്നും കർത്താവായ യേശുക്രിസ്തു അതേപോലെയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും ഒരുപോലെയാണ്. ഹി സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. പ്രിയമുള്ളവരെ, നമുക്ക് വിശ്വാസത്തോടെ ഈ കാര്യങ്ങളെ എടുക്കാം. ക്രിസ്ത്യ ജീവിതത്തിലെ ഏറ്റവും ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? മറ്റ് പല കാര്യങ്ങളും മാറിപ്പോയാൽ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് ചോദിക്കാം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്താണ്? വിശ്വാസമാണ് ഏറ്റവും പരമപ്രധാന കാര്യം. വിശ്വാസിയിൽ നിന്ന് വിശ്വാസം മാറ്റിയാൽ പിന്നെ വിശ്വാസിയുണ്ടോ? വിശ്വാസിക്ക് വിശ്വാസി എന്ന പേര് കിട്ടിയത് തന്നെ അവന് വിശ്വാസമുള്ളതുകൊണ്ടാ. വിശ്വാസിയിൽ നിന്ന് ഈ വിശ്വാസം ഒന്ന് മാറ്റി നോക്കിയേ, പിന്നെ അവനെ വിശ്വാസി എന്ന് വിളിക്കുന്നതിൽ വലിയ കാര്യവും ഉണ്ടോ? സഹോദരി സഹോദര, നീ ഞാൻ വിശ്വാസികളാണെങ്കിൽ നമ്മുടെ വിശ്വാസമാണ് പരമപ്രധാനമായ കാര്യം. ഓ കർത്താവ് അതേ ഗാംഭീര്യത്തോടെ തന്നെ അന്നും ഇന്നുമുണ്ട്. വാതിലുകൾ അവന്റെ മുമ്പിൽ അടഞ്ഞു നിൽക്കുകയില്ല. പക്ഷേ നമുക്ക് ആ വിശ്വാസത്തോടെ കർത്താവിനെ നമ്മളോടൊപ്പം കൊണ്ടുപോകാനായിട്ട് കഴിയണം. ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിച്ചു വരട്ടെ. ഞാൻ ഇന്നിവിടെ നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഓർത്ത് ദൈവസന്നിധിയിലെ കണ്ണുനീർ പൊഴിച്ച രാത്രികളെ ചേർ ഓർക്കുന്നു. പല കാര്യങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും? ആരാ ഉള്ളത്? സഹായത്തിന് ആരുണ്ട്? ആരുമില്ല. കർത്താവ് മാത്രമേ ഉള്ളൂ. പക്ഷേ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ കർത്താവ് പറഞ്ഞു, അത് മതി, അതുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്. സഹോദര സഹോദരി, കർത്താവ് ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഉണ്ട്. നീ വിശ്വാസത്തോടെ കർത്താവിനോടൊപ്പം പോകുക, അടഞ്ഞു കിടക്കുന്നെന്ന് തോന്നുന്ന വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കും. വിശ്വാസത്തോടെ ഇന്നത് ഏറ്റു പറയാനായിട്ട് കഴിയുമോ? രണ്ട് കാര്യങ്ങളാണ്, വിശ്വാസമുണ്ടാവണം. ഈ കാര്യങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ കർത്താവിന്റെ മുമ്പാകെ നിരന്തരം കൊണ്ടുവരാനുള്ള ആ ബലാത്കാരം ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു വാതിലുകളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു നിൽക്കുകയില്ല. നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. ദൈവസഹായിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്കിവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു യൂത്ത് ക്യാമ്പ് നടത്തുകയാണ്. പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യും. ഇതൊക്കെ ആർ ഇതിനൊക്കെ പ്രാപ്ത? ഓ മഹത്വത്തിന്റെ രാജാവാണ് നമ്മുടെ വലത് ഭാഗത്തുള്ളത്. യഹൂദയുടെ സിംഹമാണ് നമ്മുടെ വലത് ഭാഗത്തുള്ളത്. പിശാചിന് വാതിലുകളെ അടയ്ക്കാൻ കഴിയുകയില്ല. നമുക്ക് ധൈര്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പറയാം, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ നോക്കി, പ്രശ്നങ്ങളെ നോക്കി പറയാം, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേയുള്ള കഥകളെ ഉയർത്തിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ ചിലർ ചോദിക്കും, മഹത്വത്തിന്റെ രാജാവാ, നമുക്ക് നിനക്ക് വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ യുദ്ധവീരനായ ആ കർത്താവ്, എന്റെ പ്രിയപ്പെട്ട കർത്താവ്, അവൻ എന്നോടൊപ്പമുണ്ട്, ഇതൊന്നും നിലനിൽക്കുകയില്ല എന്ന് പറയാനായിട്ട് കഴിയുമോ? നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളോട് നമുക്ക് ആ നിലയിൽ പറയാം. നമുക്ക് ആ വരികളെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. 24 സങ്കീർത്തനം അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും. നമ്മുടെ പ്രശ്നങ്ങളോട് നമുക്കത് പറയാം, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുകയും, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ, സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, വിശ്വാസത്തോടെ മുന്നോട്ട് പോകാം. നമ്മെ തടയാൻ ഒരു ശക്തിക്ക് കഴിയുകയില്ല. അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ട്. വിജയം നമ്മുടേതാണ്. ദൈവം നമ്മെ സഹായിക്കും.